മൂന്ന് വ്യക്തികളെ, കായീനെക്കുറിച്ചും ബിലയാമിനെക്കുറിച്ചും നാം പഠിച്ചു കഴിഞ്ഞു. കായീൻ രക്ഷയ്ക്കുള്ള ദൈവത്തിന്റെ വഴിയോട് മറുതലിച്ചു. കായീനെ തള്ളിക്കളഞ്ഞിരുന്നതിനാൽ ദൈവം കായീൻ കൊണ്ടുവന്ന വഴിപാടും തള്ളിക്കളഞ്ഞു. അവന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരായിരുന്നില്ല. കായീന്റെ മാർഗം വിശ്വാസം കൂടാതെയുള്ള മതത്തിന്റെ മാർഗമാകുന്നു. സ്വഭാവത്തെയും സൽക്കർമ്മങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയുള്ള നീതി. കായീന്റെ വഴി നികളത്തിന്റെ മാർഗമായിരുന്നു. ക്രിസ്തുവിലെ വിശ്വാസത്താൽ ഒരു വ്യക്തിക്ക് ലഭ്യമായുള്ള ദൈവനീതി തള്ളിക്കളഞ്ഞിട്ട് ഒരു മനുഷ്യൻ തന്റെ സ്വന്തം നീതി സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്ന നികളം. അവൻ ദൈവത്തെ കൂടാതെ ഒരു വ്യക്തിക്ക് ചെയ്തെടുക്കുവാൻ കഴിയുന്നതിൻ്റെ എല്ലാം ഉദാഹരണമാണ്. അത് എത്രമാത്രമാകുന്നു എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം നാം ബിലയാമിനെ കുറിച്ച് ചിന്തിച്ചു. ധനമുണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടെ ഒരു വ്യക്തിയുടെ വരങ്ങളും ശുശ്രൂഷ തന്നെയും വാണിജ്യവൽക്കരിക്കുന്നതാണ് ബിലയാം. ആത്മീകമായത് ഭൗമികമായത് നേടുവാനായി ഉപയോഗിക്കുന്ന പ്രവണത. ഭൗതിക സമൃദ്ധിക്കു വേണ്ടി ശുശ്രൂഷയെ ഉപയോഗിക്കുന്ന ഏതൊരാളും ഇന്ന് ബിലയാമിന്റെ വഴിയിൽ തന്നെയാണ്. യൂദായുടെ സമയത്തെ ദുരുപദേഷ്ടാക്കന്മാരും ഭൗതിക നേട്ടങ്ങൾക്കായി അത്യാഗ്രഹത്തോടെ നടന്നു. പണമുണ്ടാക്കുവാൻ ഏത് മാർഗവും അവർ അവലംബിച്ചിരുന്നു. സകല പ്രമാണങ്ങളെയും കാറ്റിൽ പറത്തി അവർ പണമുണ്ടാക്കുവാൻ ശ്രമിച്ചു. സുഖലോലുപരായി ജീവിപ്പാൻ പരിശ്രമിച്ചു. ഇത്തരത്തിലുള്ള മറുതലിപ്പ് കൊണ്ട് രക്ഷപ്പെടാം എന്ന് ചിന്തിക്കുന്നതാണ് ബിലയാമിന്റെ വഞ്ചന. ബിലയാം ദൈവത്തിന്റെ ഒരു യഥാർത്ഥ പ്രവാചകനായിരുന്നു. എന്നാൽ അവൻ അവന്റെ വരങ്ങൾ ദുർവിനിയോഗം ചെയ്ത് ദൈവജനത്തെ നശിപ്പിക്കുവാൻ ശ്രമിച്ചു. ബിലയാമിന്റെ ശാപങ്ങളെ ദൈവം അനുഗ്രഹമാക്കി തീർത്തു എന്ന് നാം കാണുന്നു. എത്ര വലിയ മുന്നറിയിപ്പുകളാണ് യൂത നമുക്കിവിടെ നൽകുന്നത്. എത്ര സൂക്ഷ്മതയോടെ വേണം നാം ദൈവത്തെ സേവിക്കേണ്ടത്. അങ്ങനെ സേവിച്ചെന്നാൽ ഇതിൽ പരം ഒരു അനുഗ്രഹം വേറെ ഇല്ല എന്നും കൂടി നാം ഓർക്കണം. ഇനിയും മൂന്നാമത്തെ വ്യക്തിയെക്കുറിച്ച് യൂത പറയുന്നത് ശ്രദ്ധിച്ചാലും, കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. കോരഹ് മോശയ്ക്കെതിരെ ഒരു എതിർപ്പിന് നേതൃത്വം നൽകിയത് നിങ്ങൾ ഓർക്കുമല്ലോ. സംഖ്യാപുസ്തകം 16 അധ്യായത്തിലാകുന്നു ആ സംഭവം വിവരിച്ചിരിക്കുന്നത്. ഒരു ദിവസം അവൻ പറഞ്ഞു, ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ അധികാരമുള്ളത് ഈ മോശ മാത്രമല്ല എന്ന്. ഇവന് മാത്രം ആരാണ് ഈ അധികാരം കൊടുത്തത്? ദൈവം നിയമിച്ച അധികാരത്തെയാണ് കോരഹ് ചോദ്യം ചെയ്തതും അതിനോടാണ് എതിർത്തതും. ആ അധികാരം മോശയ്ക്കായിരുന്നു. പവിത്രമായതിലേക്ക് അതിക്രമിച്ച് കടക്കുവാനാണ് കോരഹ് ശ്രമിച്ചത്. ഫലത്തിൽ കോരഹ് ചോദിച്ചത്, ദൈവം മോശയോട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ? താൻ ആരാകുന്നു എന്നാണ് മോശ ചിന്തിക്കുന്നത്? വാസ്തവത്തിൽ മോശ തന്നെക്കുറിച്ചോ തന്റെ കഴിവുകളെക്കുറിച്ചോ അധികമായി ഒന്നും ചിന്തിച്ചില്ല. തനിക്ക് എന്തെങ്കിലും അധികമായ യോഗ്യത ഉണ്ടെന്നും അവൻ കരുതിയില്ല. വാസ്തവത്തിൽ തന്നെ ഇസ്രായേൽ ജനത്തിന്റെ നേതൃത്വത്തിൽ ആക്കരുതെന്നാണ് മോശ ആദ്യം പറഞ്ഞത്. എന്നാൽ ദൈവം മോശയെ വിളിച്ച് തന്റെ പ്രവർത്തനത്തിനായി നിയോഗിച്ചു. ആ മോശയോടാണ് ഈ കോരഹ് മറുതലിക്കുന്നത്. അവൻ മോശയുടെ അധികാരത്തിനെതിരെ നിന്നു. അവൻ പുരോഹിതന്മാരുടെ പദവിയിലേക്ക് അതിക്രമിച്ചു കടന്നു. അവൻ മരിച്ചു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ അവനൊരു മറുതലിക്കുന്ന മനുഷ്യനായിരുന്നു, ദൈവത്തോട് മറുതലിക്കുന്ന വ്യക്തി. യൂദ പറയുന്നത് അതുപോലുള്ള മറുതലിപ്പ് വിശ്വാസത്യാഗത്തിന്റെ പ്രത്യേകതയാണ് എന്നത്ര. പഴയ നിയമത്തിൽ നിന്നുള്ള ഈ മൂന്ന് വ്യക്തികളുടെ ജീവിതത്തിൽ വാസ്തവമായിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് വിശ്വാസത്തിൽ നിന്നും അകന്നുപോയിരിക്കുന്നവരുടെ ജീവിതത്തിലും വാസ്തവമായിരിക്കുന്നത്. മനുഷ്യൻ ഒരു പാപി ആയിരിക്കുന്നതിനാൽ വിശ്വാസത്തോടെ ദൈവത്തിങ്കിലേക്ക് വരേണ്ടതുണ്ടെന്നും രക്തച്ചൊരിച്ചിലോടുകൂടിയ യാഗം ആവശ്യമാണെന്നും കായീൻ വിശ്വസിച്ചില്ല. അവൻ വിശ്വസിച്ചത് മനുഷ്യനൊരു മതമുണ്ടെങ്കിൽ അത് മതി എന്നാണ്. ഒരു സഭയും കുറെ കൂദാശകളും ഉണ്ടെങ്കിൽ മറ്റൊന്നും വേണ്ട എന്ന തെറ്റിദ്ധാരണ. അതെ, സംഘടനയായി ഒന്ന് നിന്നാൽ മതി. ആരാധനയ്ക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ മതിയേ മതി, അധികമാകുന്നു എന്ന ചിന്ത. വിശ്വാസത്യാഗികൾ അത് വിശ്വസിച്ചു പോകുന്നു. അവർ ആകെ വിശ്വസിക്കുന്നതും അത് മാത്രമാകുന്നു എന്ന് തോന്നുന്നു. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയുള്ള ഒരു രക്ഷ. ഇന്ന് അനേക വിശ്വാസികൾ എന്ന് അഭിമാനിക്കുന്നവരുടെയും പരാജയം ഇത് തന്നെയാണ്. വാസ്തവത്തിൽ അവർക്ക് വിശ്വാസമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ബിലയാമിന്റെ വഞ്ചന എന്താണെന്നാൽ, വിശുദ്ധനായ ദൈവം പാപത്തെ ശിക്ഷിക്കണം, പാപികളോട് ക്ഷമിക്കുവാൻ പാടില്ല എന്ന ചിന്ത. വിശ്വാസത്യാഗികളും ഇതേ അബദ്ധമാണ് കാണിക്കുന്നത്. അവൻ പറയുന്നത്, ക്രിസ്തുവിന്റെ ബലി എങ്ങനെയാണ് ആരെയെങ്കിലും രക്ഷിക്കുന്നത്? ഒരു മനുഷ്യൻ ഇത് സ്വയം തനിക്കു വേണ്ടി ചെയ്യണം. വിശ്വാസത്യാഗി കോരഹിനെ പോലെ ദൈവത്തോട് മറുതലിക്കുന്നു. തങ്ങൾക്കില്ലാത്തതായ ഒരു അധികാരം അവർ ഉണ്ടെന്ന് ചിന്തിക്കുന്നു. അവർ പ്രസംഗപീഠത്തിൽ കയറി നിന്ന് ദൈവജനം പ്രസംഗിക്കേണ്ടതിന് പകരം രാഷ്ട്രീയം പറയുന്നു, തത്വശാസ്ത്രം പറയുന്നു, ദൈവം പറയുന്നത് എന്താകുന്നു എന്ന് അറിയിക്കുന്നതിന് പകരം തങ്ങൾ ചിന്തിക്കുന്നത് എന്തെന്നും തങ്ങൾ പറയുന്നത് എന്തെന്നും അറിയിക്കുന്നു. കുറച്ചുനാൾ മുൻപ് ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, ഓ, ഞാൻ ആ സഭയിൽ ഇപ്പോൾ പോകുന്നില്ല. ആ ശുശ്രൂഷകനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ഞാൻ മടുത്തു. അയാൾ പറയുന്നത് മുഴുവൻ രാഷ്ട്രീയവും സാമൂഹിക കാര്യങ്ങളും മാത്രമാണ്. അത് കേൾക്കാൻ അങ്ങോട്ട് പോകണോ? നമ്മുടെ ഈ ചന്തക്കവലയിൽ നിന്നാ പോരെ. എങ്ങനെങ്കിലും അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മത്സരിക്കണമെന്നാണ് അയാളുടെ ചിന്ത മുഴുവൻ. തനിക്ക് മുഴുവൻ അറിവും ഉണ്ടെന്ന് അയാൾ ചിന്തിക്കുന്നു. എന്നാൽ വാസ്തവത്തിൽ അയാൾ ഒരിക്കൽ പോലും ദൈവവചനം ഉപയോഗിക്കാറില്ല. എന്താണ് ദൈവം പറയുന്നതെന്നോ എങ്ങനെയാണ് ദൈവം ചിന്തിക്കുന്നതെന്നോ അയാൾ പറയാറില്ല. അയാളെ ശ്രദ്ധിച്ച് ഞാൻ മടുത്തു. ഈ പറഞ്ഞ വ്യക്തിയുടെ സഭയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. എന്നാൽ ആ പ്രസംഗകൻ ഒരു വിശ്വാസത്യാഗിയാണെന്ന് ഞാൻ കരുതുന്നു. കാരണം വിശ്വാസം വിട്ടുപോയ ഒരാളുടെ അടയാളം അയാൾക്കുണ്ട്. പഴയ നിയമത്തിൽ നിന്നും നാം കണ്ട ഈ മൂന്ന് പേർ ഈ പറഞ്ഞ വിശ്വാസത്യാഗത്തിന്റെ ഉദാഹരണങ്ങളാണ്. രക്ഷിക്കുന്നതിൽ ദൈവത്തിനുള്ള അധികാരത്തെ കായീൻ എതിർത്തു. അവൻ അതിനോട് മറുതലിച്ചു. വേർപാടിൽ ദൈവത്തിന്റെ അധികാരത്തെ ബിലയാം എതിർത്തു. ശുശ്രൂഷയിൽ ദൈവത്തിന്റെ അധികാരത്തെ കോരഹ് എതിർത്തു. ഈ വലിയ മുന്നറിയിപ്പുകളെ നാം അവഗണിക്കുവാൻ ഒരിക്കലും ഇടവരരുത്. അടുത്ത ചില വാക്യങ്ങളിൽ വിശ്വാസത്യാഗികളായ ആധുനിക ഉപദേഷ്ടാക്കന്മാരെ നിർവചിച്ചിരിക്കുന്നു, വിവരിച്ചിരിക്കുന്നു. അന്ത്യകാലത്തിലെ വിശ്വാസത്യാഗികളെക്കുറിച്ച് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത് പോലെ വ്യക്തമായ, നാടകീയമായ, ഭയാനകമായ ഒരു വിശദീകരണം മറ്റെങ്ങും കാണുവാൻ കഴിയുന്നില്ല. 12 വാക്യം ഞാനൊന്ന് വായിക്കാം. ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ, നിങ്ങളോടുകൂടെ വിരുന്നു കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടൊരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ. എന്തൊരു ചിത്രമാണ് നമുക്കിവിടെ ലഭിക്കുന്നില്ലേ? ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ. ഒരു കപ്പലിനെ തകർക്കുവാൻ കഴിയുന്ന പാറ. പൗലോസിന്റെ ഭാഷയിൽ അവർ തങ്ങളുടെ വിശ്വാസ കപ്പൽ തകർത്തു കളഞ്ഞു. വിശ്വാസം വിട്ടുപോയ രണ്ടുപേരുടെ പേരുകൾ പൗലോസ് കപ്പൽ ഛേദത്തെക്കുറിച്ച് പറഞ്ഞിട്ട് സൂചിപ്പിക്കുന്നു. ഈ പാറകളിലേക്ക് കപ്പൽ വിട്ട രണ്ടുപേർ, 1 തിമോത്തിയോസ് 1:19 വാക്യങ്ങളിൽ. വിശ്വാസത്യാഗിയായ ഒരു വ്യക്തിയെ ഒരു മഞ്ഞുമലയുടെ ഉയർന്ന അഗ്രമായി താരതമ്യപ്പെടുത്താവുന്നതാണ്. വളരെ കുറച്ച് മാത്രമേ കാണുവാൻ സാധിക്കൂ. എന്നാൽ ഒരു കപ്പൽ അതിന്മേലെങ്ങാനും തട്ടിയാൽ അത് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് താണുപോകും. ഒരു വിശ്വാസത്യാഗിയാൽ വിശ്വാസമുലയപ്പെട്ടവരും തകർന്നവരുമായ എത്രയെത്ര ആളുകൾ, പ്രത്യേകിച്ചും യുവജനങ്ങൾ, എത്ര ഭയാനകമായ വിധത്തിലാണ് ചിലർ പിന്മാറിപ്പോയിരിക്കുന്നത്. ജീവിതങ്ങളെ തകർക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ള പാറക്കൂട്ടങ്ങൾ. സ്നേഹസദ്യ എന്നാൽ ആദിമസഭയിൽ കർത്തൃമേശയ്ക്ക് മുൻപ് സഭകളിൽ ആചരിച്ചിരുന്ന സദ്യയായിരുന്നു. അതൊരു കൂട്ടായ്മയുടെ സമയമായിരുന്നു. വിശ്വാസികൾ തങ്ങളുടെ ആഹാര പദാർത്ഥങ്ങൾ കൊണ്ടുവന്ന് ഒരു സദ്യ അന്യോന്യം പങ്കിട്ടിരുന്ന സന്തോഷത്തിന്റെ അവസരം. പാവപ്പെട്ടവർക്ക് വളരെ കുറച്ച് മാത്രമേ കൊണ്ടുവരുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ എങ്കിലും തങ്ങൾക്കുള്ളത് കൊണ്ടുവന്ന് ഒരുമിച്ച് പങ്കിടുന്ന ഒരവസരമായിരുന്നു അത്. ഈ സമയത്ത് വിശ്വാസത്യാഗികളായ ആളുകൾ ഭയങ്കര വിശപ്പോടെയാണ് വന്നത്. മറ്റാരേക്കാളും അധികം അവർക്ക് ഭക്ഷിക്കാമായിരുന്നു. നിങ്ങളോടുകൂടെ വിരുന്നു കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, തങ്ങളുടെ ആടുകൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടതിന് പകരം തങ്ങൾ തന്നെ കിട്ടുന്നതെല്ലാം തിന്നിരുന്ന ഇടയന്മാരായിരുന്നു അവർ. ഭക്ഷണത്തിൻ്റെ കാര്യം മാത്രമല്ല, പിന്നെയോ ദൈവവചനം അവരുടെ ആളുകളെ പഠിപ്പിക്കുന്നതിലും പരാജയപ്പെട്ടിരുന്ന ഒരു കൂട്ടം. അവർ തങ്ങളുടെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നവരായിരുന്നു. ഈ കാര്യം വ്യക്തമാണ്. സ്വാർത്ഥമതികൾ, തൻകാര്യക്കാർ. ആടുകൾ വിശന്നു വലയുന്നു, എന്നാൽ ആഹാരം കൊടുക്കുവാൻ ആളില്ല. ആഹാരം കൊടുക്കുവാൻ നിയോഗിക്കപ്പെട്ടവർ തൻകാര്യക്കാരും ആടുകളുടെ കുറ്റം പറഞ്ഞ് അവയെ അകറ്റുന്നവരുമാണ്. ശുശ്രൂഷ ഇന്ന് അനേകർക്കും ഒരു ജോലി എന്നതിൽ കൂടുതലായി യാതൊന്നും അല്ലാത്ത അവസ്ഥ. ദൈവവചനം രാപ്പകൽ പഠിച്ച് ആടുകൾക്ക് ആഹാരം കൊടുക്കുവാൻ തയ്യാറുള്ളവരെയാണ് ഇന്ന് വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത്. വ്യക്തിപരമായി പ്രാർത്ഥനയ്ക്കോ ദൈവവചന ധ്യാനത്തിനോ സമയമെടുക്കാത്ത ഇടയന്മാരാകുന്നു ഇന്ന് അധികവും ഉള്ളത്. എന്തിന് ജനത്തെ പഴി പറയണം? വിശ്വാസം വിട്ടുപോയ ഇടയന്മാരല്ല ഇന്നത്തെ വലിയ പ്രശ്നം. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കേണ്ടയോ എന്നാണ് പലരും ചോദിക്കുന്നത്. അതെ അതെ, തീർച്ചയായും നോക്കണം. എന്നാൽ നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് മറ്റുള്ളവരുടെ കാര്യം നോക്കുവാനും കൂടിയാണ്. അതിന് സാധിക്കുന്നില്ല എങ്കിൽ എല്ലാം അവതാളത്തിലാകും. വെള്ളമില്ലാത്ത മേഘങ്ങൾ. തങ്ങൾ ദൈവവചനം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന് കണ്ടാൽ തോന്നും, എന്നാൽ അവർ ശൂന്യവും വരണ്ടതുമാണ്. അവർ വലിയ കുപ്പായങ്ങളിട്ട് സാഡംബരമായും അപ്രമാദിത്വം അവകാശപ്പെടുന്ന സ്വരത്തിലും വലിയ അധികാരത്തിലും സംസാരിക്കുന്നു. ഈ അഭ്യാസങ്ങളൊക്കെ കാണിക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിലെ ശൂന്യതയൊന്ന് നികത്തുവാൻ അവർ പെടുന്ന പാട് ആരറിയുവാൻ. അവർക്ക് പ്രസംഗകലയെക്കുറിച്ചും പൊതുസ്ഥലത്ത് സംസാരിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുണ്ട്. എനിക്കും അത് ലഭിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്നോർത്തുകൊള്ളൂ. ഒരു ഭാഗം എങ്ങനെയാണ് ആത്മീകവൽക്കരിച്ച് ജനങ്ങൾക്ക് ആകർഷകമായി നൽകേണ്ടതെന്ന് അവർക്കറിയാം. ദൈവം ഉദ്ദേശിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു അർത്ഥമാണ് അവർ കൊടുക്കുന്നതെങ്കിൽ തന്നെ ആ കാര്യത്തിൽ അവർക്ക് കുറ്റബോധമില്ല. കാരണം വലതും ഉണ്ടായിട്ട് വേണ്ടേ കൊടുക്കുവാൻ. വെള്ളമില്ലാത്ത മേഘങ്ങൾ കണ്ടാൽ തോന്നും ഒരുപാട് ഏതാണ്ടൊക്കെ ഉണ്ടെന്ന്, എന്നാൽ ഒന്നുമില്ല. ആകാശത്തുകൂടെ കടന്നു പോകുന്ന മനോഹരങ്ങളായ മേഘങ്ങളെ പോലെ, അതെ, ഭൂമിക്ക് അല്പം പോലും പ്രയോജനം ചെയ്യാത്ത മേഘങ്ങളെ പോലെയാണ് അവ. അവയിൽ ജലമില്ല, വെറും പുക പോലെ മാത്രം. വിശ്വാസം വിട്ടുപോയവരെ കുറിച്ച് യൂദായ്ക്ക് പറയുവാനുള്ളതും അതത്രേ, പുക. അവർക്ക് ജീവന്റെ ജലമില്ല. അവർക്ക് ദൈവവചനത്തെക്കുറിച്ച് വാസ്തവത്തിൽ യാതൊന്നും അറിയില്ല. ഏത് വഷളൻ വന്നാലും അവനോടുകൂടെ കൂട്ടുകൂടുവാൻ മടിയില്ല. തന്റെ കൃഷിക്ക് ആവശ്യമായ മഴയും കാത്തിരിക്കുന്ന ഒരു കൃഷിക്കാരൻ മഴ വാഗ്ദാനം ചെയ്യുന്ന മേഘങ്ങൾ കാണുമ്പോൾ സന്തോഷമാണ്. എന്നാൽ അത് മഴ നൽകാതെ വരുമ്പോൾ അയാളെ അതാകെ നിരാശപ്പെടുത്തും. ആത്മീയമായ സഹായം നൽകുവാൻ കഴിയുന്നവരെ പോലെയാണ് വിശ്വാസത്യാഗികളെ കണ്ടാൽ തോന്നുന്നത്. അവർ തങ്ങളുടെ കഴിവുകളിൽ നിഗളിക്കുകയും ചെയ്യുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ അങ്ങനെ സംഭവിച്ചു. പ്രസംഗിക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എവിടെല്ലാം അവരാൽ എന്തെല്ലാം സംഭവിച്ചോ അതൊക്കെ മാത്രമേ വിളിച്ചു പറയൂ. എന്നാൽ എന്തെങ്കിലും ഉൽപ്പാദിപ്പിക്കുവാൻ അവർ അശക്തരാണ്. സദൃശവാക്യം 25:14 നാം കാണുന്നത്, ദാനങ്ങളെ ചൊല്ലി വെറുതെ പ്രശംസിക്കുന്നവൻ, അതായത് തനിക്കില്ലാത്ത വരങ്ങളെക്കുറിച്ച് പ്രശംസിക്കുന്നവൻ, മഴയില്ലാത്ത മേഘവും കാറ്റും പോലെയാകും. പത്രോസ് പറയുന്നത്, തങ്ങൾ തന്നെ നാശത്തിന്റെ അടിമകളായിരിക്കെ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യുന്നു എന്നത്രേ. ദൈവവചനം പലപ്പോഴും മഴയോടും മഞ്ഞിനോടും സാമ്യപ്പെടുത്തിയിട്ടുണ്ട്. ആവർത്തന പുസ്തകം 32:2 നാം കാണുന്നത്, മഴ പോലെ എൻ്റെ ഉപദേശം പൊഴിയും, എൻ്റെ വചനം മഞ്ഞു പോലെയും. ആകാശത്തിലെ മേഘം പോലെ വിശ്വാസത്യാഗികൾ ആകർഷണീയരും പ്രശസ്തരുമാകാം. എന്നാൽ അവർക്ക് മഴ കൊണ്ടുവരുവാൻ കഴിവില്ല എങ്കിൽ അവർ പ്രയോജനമില്ലാത്തവരാണ്. അതെ, ഇന്ന് അനേകരും ഈ ശൂന്യാവസ്ഥയിലേക്ക്, അർത്ഥമില്ലാത്തതായ ഒരു ജീവിതത്തിലേക്ക് പിന്മാറിപ്പോയിരിക്കുകയാണ്. ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടൊരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ. കർത്താവ് യേശുക്രിസ്തു ദുരുപദേഷ്ടക്കന്മാരെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകിയപ്പോൾ അവൻ പറഞ്ഞത്, അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയുമെന്നാണ്. മത്തായിയുടെ സുവിശേഷം 7:20. യൂദാ പറയുന്നത്, ഈ വിശ്വാസത്യാഗികൾ ഫലമില്ലാത്തവരാകുന്നു എന്നത്രേ. അവർ രണ്ടൊരു ചത്തതാണ്. ഡി എൽ മൂടി എന്ന പ്രശസ്തനായ പ്രസംഗകൻ പറഞ്ഞു, ഒരു മനുഷ്യൻ ഒരിക്കൽ മാത്രം ജനിച്ചതാണെങ്കിൽ അവൻ രണ്ട് പ്രാവശ്യം ചാകേണ്ടി വരും, എന്നാൽ രണ്ട് പ്രാവശ്യം ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ മാത്രം മരിച്ചാൽ മതിയാകുമെന്ന്. യൂത ഇവിടെ പറയുന്നത് ദുരുപദേഷ്ടാക്കന്മാർ ആത്മീകമായി മരിച്ചവരാണ്, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവർ, എന്നിട്ടും മറ്റുള്ളവരെ ജീവനിലേക്ക് നയിക്കുന്ന പണിയിലാണവർ. അതുമാത്രമല്ല, ഈ വിശ്വാസത്യാഗികൾ ഇനിയും മരിക്കണം, അങ്ങനെ അവർ രണ്ട് പ്രാവശ്യം ചാകുന്നു. വിശ്വാസത്യാഗികളുടെ എന്തൊരു ചിത്രം! ഉടമസ്ഥൻ ഫലം അന്വേഷിച്ചു വരുമ്പോൾ ഫലമില്ല. ദൈവത്തിനും പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നവരുടെ ഉത്തരവാദിത്വമാണ് മറ്റുള്ളവരെ പോഷിപ്പിക്കുക എന്നുള്ളത്. എന്നാൽ ദുരുപദേഷ്ടാക്കന്മാർക്ക് നൽകുവാൻ യാതൊന്നുമില്ല. അവർ ഫലമില്ലാത്തവർ മാത്രമല്ല, വേരില്ലാത്തവരും കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ രണ്ടൊരു ചത്തത് എന്ന് പറഞ്ഞിരിക്കുന്നത്. വേരില്ലാത്ത അല്ലെങ്കിൽ അടിസ്ഥാനമില്ലാത്തവൻ എന്ത് പഠിപ്പിക്കുവാനാണ്? യൂദ അവരെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞില്ല. 13-ാം വാക്യം കൂടി ശ്രദ്ധിച്ചാട്ടെ. തങ്ങളുടെ നാണക്കേടും നുരച്ചു തള്ളുന്ന കൊടിയ കടൽ തിരകൾ, സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ തന്നെ. കഴിഞ്ഞ വാക്യത്തിൽ യൂദ പറഞ്ഞു, ഈ ദുരുപദേഷ്ടാക്കന്മാർ കാറ്റുകൊണ്ട് ഓടുന്ന മേഘങ്ങളെ പോലെ ആകുന്നെന്ന്. ഈ വ്യക്തികൾ ഓരോ ഞായറാഴ്ചയും പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ട് പൊതുവെ വർത്തമാനകാല സംഭവങ്ങളെക്കുറിച്ചാണ് പറയാറുള്ളത്. അവർ പത്രങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞതും അല്ലെങ്കിൽ ടി വിയിൽ കണ്ട എന്തെങ്കിലുമൊക്കെ, ഇതാണ് അവരുടെ വിഷയങ്ങൾ. അവർ സംസാരിക്കാൻ തുടങ്ങുന്നത് ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അതാണ് അടുത്ത കർത്തൃദിവസത്തേക്ക് അവർക്കുള്ള അവരുടെ വിഷയം. അവർ ഇന്നത്തേക്ക് ആവശ്യമുള്ള ദൈവവചനത്തെ വ്യാഖ്യാനിക്കുന്നില്ല. അതേക്കുറിച്ച് ചിന്തിക്കുവാനോ പഠിക്കുവാനോ സമയമില്ല. എന്തെല്ലാം പുതു കാര്യമാണ് ചെയ്യുവാനുള്ളത്! നാട് നന്നാക്കണ്ടായോ? ഇപ്പോൾ ഇവിടെ യൂദ പറയുന്നത് അവർ കൊടിയ കടൽ തിരകളാകുന്നു എന്നത്രേ. അവർ പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ട് വീമ്പിളക്കും. അവരുടെ അർത്ഥശൂന്യമായ അവസ്ഥയെ അവർ ലജ്ജ കൂടാതെ പുറത്തുവിടും. അവരുടെ അഹങ്കാരത്തെയാണ് ഇവിടെ യൂദ ഉദ്ദേശിക്കുന്നത്. 16-ാം വാക്യത്തിൽ നാം കാണുന്നത് അവരുടെ വായ വമ്പു പറയുന്നു എന്നാണ്. എന്തൊരു നിഗളം! ഒത്തിരി ഒത്തിരി ശബ്ദമുണ്ടാക്കും, എന്നാൽ അവർ നേടുന്നത് എന്താണ്? ഈ ബഹളമെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് വെറും നാണക്കേട്, വെറും പദ. അതിങ്ങനെ നുരച്ചു തള്ളുകയാണ്. വാസ്തവമായി ദൈവവചനം പഠിപ്പിക്കുന്നവർ ആഴത്തിൽ നിന്നും മുത്തുകൾ പറക്കിയെടുക്കുന്നു. അവർ പുകഴുന്നതിനെക്കുറിച്ച് വാസ്തവത്തിൽ അവർ ലജ്ജിക്കേണ്ടതാണ്. അതെ, ഈ വിശ്വാസത്യാഗികൾ അവർ പുകഴുന്നതിനെക്കുറിച്ച്, അതേ കാര്യത്തെക്കുറിച്ച് അവർ ലജ്ജിക്കേണ്ടതാണ്. ഇന്ന് ഇതുപോലെയുള്ള വളരെയധികം ആളുകളെ കാണുവാൻ സാധിക്കും. ദൈവവചനത്തിൽ നിന്ന് വ്യതിചലിച്ച് തങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിച്ച്, അതെ, ദൈവത്തെ പുറന്തള്ളിയുള്ള ഒരു ജീവിതം. വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ, ഈ കറങ്ങി നടക്കുന്ന നക്ഷത്രങ്ങൾ ശൂന്യാകാശത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കും. അവർ യാതൊരു നിയമവും അനുസരിക്കാത്തതിനാൽ യാതൊന്നിനെയും പിൻപറ്റുന്നില്ല. എന്താ പ്രയോജനം? യാതൊരു പ്രയോജനവുമില്ല, ശല്യം മാത്രം. സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന, ഇത് പറയുമ്പോൾ നരകത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നരകത്തിന്റെ ഒരു പ്രതീകം തീയാണല്ലോ, മറ്റൊന്ന് അന്ധതമസ്. തീയിലാണ് കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. നരകം അക്ഷരാർത്ഥത്തിൽ വാസ്തവമാണ്, എന്നാൽ ശരീരത്തിൽ ഏൽക്കുന്ന വേദന പോലെ എന്തെങ്കിലും ലഭിക്കുമെന്നല്ല ആശയം. നാം ഇന്ന് കാണപ്പെടുന്നത് പോലെയുള്ള ഒരു ഭൗതിക തീ ആയിരുന്നെങ്കിൽ എന്നുപോലും മനുഷ്യൻ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഭയങ്കര അവസ്ഥ. പലരും ചിന്തിക്കാറുണ്ട്, ഓ, അവിടെ തീക്ക് ഇത്രക്കിത്ര ചൂടേ കാണുകയുള്ളൂ. നാം ഇന്ന് കാണുന്നതായിട്ടുള്ള ആ അവസ്ഥ ആയിരുന്നെങ്കിൽ എന്ന് അന്ന് ചിന്തിച്ചു പോകും. ഞാൻ ചിന്തിക്കുന്നത് നരകത്തിൽ ചെല്ലുന്നവരാൽ അവിടുത്തെ ഭയങ്കരത്വം വർദ്ധിക്കുമെന്നാണ്. നരകത്തിൽ ചെല്ലുന്നവരാൽ അവിടുത്തെ ഭയങ്കരത്വം വർദ്ധിക്കും. അതെ, ഈ വിശ്വാസത്യാഗികളെക്കുറിച്ച് യൂദായ്ക്ക് പറയുവാനുള്ളത് വളരെ വളരെ ഗൗരവമേറിയതും കർക്കശവുമായ ഭാഷയാണ്. കാരണം വിശ്വാസം വിട്ടുപോകുന്നത് അത്രയ്ക്ക് വലിയ ആപത്താണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നുണ്ടോ? ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് കർത്താവെ, എന്ത് സംഭവിച്ചാലും എങ്ങനെയായാലും നിന്നോട് ചേർന്ന് പോകുവാൻ ഞാൻ സമർപ്പിക്കുന്നു എന്ന് സമർപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട്? അതിനായി ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കൂ. ദൈവം താങ്കളെ സഹായിക്കട്ടെ.